2024 ജനുവരി 28 ഞായറാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ രണ്ടാം പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. വിവാഹത്തിന് ക്ഷണിച്ചാൽ പോകണം, കാരണം SH പഞ്ചപകേശൻ എഴുതുന്നു. ഏത് വിവാഹ ചടങ്ങിലേക്ക് ക്ഷണിച്ചാലും കഴിയുന്നിടത്തോളം ഞാൻ അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കാറുണ്ട്. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? സദസ്സിനെ നോക്കി നിറഞ്ഞ പുഞ്ചിരിയോടെയുള്ള പ്രഭാഷകന്റെ ചോദ്യം സദസ്യരും പുഞ്ചിരിയോടെയാണ് സ്വീകരിച്ചത്. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം വിവാഹം ഉൾപ്പെടെ ഇതുവരെ എത്ര വിവാഹങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് ഒരു കണക്ക് വിവരം പറയാൻ കഴിയുമോ? ഓർത്തു പറഞ്ഞാൽ മതി, സ്വന്തമായ ഒരു വിവാഹം ഇതുവരെയും തരപ്പെട്ടിട്ടില്ലെങ്കിൽ അത്തരക്കാർ ഒരെണ്ണം കുറച്ചോളൂ, കുഴപ്പമില്ല. എന്നാൽ സ്വന്തം നിലയിൽ തരപ്പെട്ട സംഗതി ഇപ്പോൾ പിണക്കമാണ്, ഇണക്കമില്ല എന്നൊക്കെ പറഞ്ഞ് കണക്കിൽ പിശക് വരുത്തരുത്. അത് പറ്റില്ല. പ്രഭാഷകന്റെ നിർമ്മത്തിൽ പൊതിഞ്ഞ വാക്കുകൾ കേട്ട് സദസ്സിൽ കൂട്ടച്ചിരി ഉയർന്നുവെങ്കിലും സദസ്സരിൽ രണ്ടു മൂന്ന് മുഖങ്ങൾ അസ്വസ്ഥ നിഴലിക്കുന്നത് അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. അത് കണ്ടിട്ടായിരിക്കണം പ്രേക്ഷകൻ ഇപ്രകാരം പറഞ്ഞു: ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ തീർച്ചയായും നമ്മുടെ സംസ്കാരം അനുസരിച്ച് അയാളുടെ അല്ലെങ്കിൽ അവളുടെ വിവാഹം എന്നത് ജീവിതത്തിലെ പ്രധാന സംഗതിയാണ്. സംസ്കാരം അനുസരിച്ച് എന്ന പ്രത്യേക വിശേഷണം ഞാൻ പറഞ്ഞത് പാശ്ചാത്യ സമൂഹങ്ങളിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ലോകത്ത് മറ്റ് പല രാജ്യങ്ങളിലും നിലനിൽക്കുന്ന ദാമ്പത്യ ജീവിത രീതിയിൽ നിന്നും വ്യത്യസ്തവും അതിലേറെ പ്രത്യേകതയുമുള്ളത് നമ്മുടെ കുടുംബജീവിതം എന്ന അടിസ്ഥാന സങ്കല്പം ഇനിയും പൂർണ്ണമായും തകർന്നു പോയിട്ടില്ല എന്നതിനാലാണ്. ഒരുപക്ഷെ എല്ലാ കാലത്തും നമുക്ക് അപ്രകാരം ഒരു വ്യത്യസ്ത അവകാശപ്പെടാൻ കഴിയണമെന്ന് ഇല്ല. അതിന്റെ കാരണമൊന്നും നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ ഒരു കാര്യം പ്രത്യേകം പറയാതിരിക്കാൻ കഴിയില്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം വിവാഹം മാത്രമല്ലെന്നത് നമ്മുടെ നിയമങ്ങൾ അനുവദിക്കുന്ന നിലയിലെ വിവാഹങ്ങൾ ആർക്കും എപ്പോൾ വേണമെങ്കിലും ആകാമല്ലോ. ആണിനോ പെണ്ണിനോ വിവാഹമെന്നും ഇല്ലാതെയോ ഒരുമിച്ച് കഴിയാനും നിയമതടസ്സമില്ലെന്ന് പറയുന്ന വ്യവസ്ഥയിൽ ഒരു വിവാഹം എങ്ങനെയാണ് മഹാസംഭവമാകുന്നത്? മറിച്ച് വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ തീരുമാനിക്കുന്നവർ ആത്മവിശ്വാസത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ജീവിത സാഹചര്യം സ്വായത്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നത് പ്രധാന സംഗതി. ഇതിന്റെ പരിധിയിൽ വരുന്നത് സാമ്പത്തിക ഭദ്രത മാത്രമല്ല, സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സ്നേഹപൂർവ്വമുള്ള പിന്തുണ, ദൈനംദിന അവർ ഇടപഴകുന്ന സമൂഹത്തിന്റെ പൊതുവായ അംഗീകാരം, സമൂഹത്തിലെ ചെറുതും വലുതുമായ പ്രശ്നങ്ങളോടുള്ള ദമ്പതികളുടെ നിലപാടുകൾ, സർവോപരി മനുഷ്യസ്നേഹവും നന്മയോടുള്ള ദമ്പതികളുടെ പ്രത്യേക അഭിമുഖവും ഒക്കെയാണ് ആത്മവിശ്വാസത്തോടെ ജീവിതം നയിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നത് എന്ന തിരിച്ചറിവ് വളരെ വിലപ്പെട്ടതാണ്. മർത്യ ജീവിതത്തിലുടനീളം വൈരുദ്ധ്യങ്ങളുടെ കൂമ്പാരങ്ങളാണെന്ന സത്യം പറഞ്ഞ് മർത്യൻ വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലെന്ന് മനസ്സിലാക്കുന്നത് അഭിമുഖമായി നിൽക്കുന്ന നവദമ്പതികളെ നോക്കിയാൽ മതി. വധുവിന്റെ വലതായിരിക്കുമല്ലോ വരന്റെ ഇടത്. ഇപ്രകാരമൊരു വൈരുദ്ധ്യം ജീവിതത്തിലുടനീളം പരസ്പരം മനസ്സിലാക്കി മുന്നേറിയ സംഗതി വിജയിക്കും, അല്ലെങ്കിൽ പരിക്കുകൾ പറ്റാനാണ് സാധ്യത. നമ്മുടെ സംസ്ഥാനത്തെ ഒരു മഹാക്ഷേത്രത്തിൽ വെച്ച് താലികെട്ട് നടത്തിയ ശേഷം മറ്റൊരു ജില്ലയിൽ പ്രത്യേകം തയ്യാറാക്കിയ അതിഗംഭീരമായ താൽക്കാലിക വിവാഹ മണ്ഡപത്തിൽ വെച്ച് വിവാഹത്തിന്റെ തുടർന്നുള്ള ചടങ്ങുകൾക്കായി വധുവും വരനും ബന്ധുക്കളും ഹെലികോപ്റ്ററുകളിലെത്തി അത്യാർഭാടപൂർവ്വം വിവാഹം പൊടിപൊടിച്ചു. പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴാണ് ആ ദമ്പതികളെ കുടുംബ കോടതി പരിസരത്ത് വെച്ച് ഇരു സംഘങ്ങൾ ബന്ധുമിത്രാദികളോടൊപ്പം യുദ്ധ സമാനമായൊരു അന്തരീക്ഷത്തിൽ കാണാനിടയായത്. പരസ്പര സ്നേഹവും സൗഹൃദവും നഷ്ടപ്പെട്ട ദമ്പതികൾ അങ്ങനെ പോകുന്നു. എന്നാൽ ക്ഷണിക്കുന്ന വിവാഹ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. കാരണം നമ്മുടെ സ്നേഹിതരും ബന്ധുക്കളുമാണല്ലോ നമ്മളെ വിവാഹത്തിന് ക്ഷണിക്കുന്നത്. അപ്പോൾ അവരിൽ ചിലർ അപ്രകാരം അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മുടെ അവിടെ എത്തേണ്ടേ? അതുവരെ ഒരു അപസർപ്പ കഥ കേൾക്കുന്നത് പോലെ പ്രഭാഷണം കേട്ടുകൊണ്ടേയിരുന്നു. സദസ്സിൽ മിക്കവരും പ്രഭാഷകനൊപ്പം കൂട്ടച്ചിരിയിൽ പങ്കുചേർന്നു.